ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
சமித்தேஹவியவாஹனே தாஜ்ய பாகாவந்தரேண ஆஹூதி பிரதிபாதயேத் யஸ்யாக்னிஹோத்ரம் அதர்ஷம் அபௌர்ணமாசம் அச்சாதுர்மாஸ்யம் அநாக்ரயணம் அதிதி வர்ஜிதம் ச அஹுதம் அவைஷ்யதேவம் ஆவிதினாஹுதம் ஆசப்தமான் தஸ்ய லோகான் ஹினஸ்தி. கதம் பரஞ்சலோ கர்மம் இன்னும் செய்யும் இக்காலத்து விசேஷ காலகட்டத்தில் ஈ கர்மம் செய்யாதுன்னு பறையுது துஷ்கரமான ஆபத்தமான பண்ணு. எந்தோண்டு அங்கே பரையு யஸ்ய அக்னிஹோத்ரனோ அக்னிஹோத்ரம் அதர்ஷம். இது அன்னத்தை காலத்து தான் கர்மங்கள் விதிச்ச காலத்து தான் இது துஷ்கரமாயிருக்கணும். இன்னத்தை காலத்து பரையானு அக்னிஹோத்ரனோ அக்னிஹோத்ரம் அதர்ஷம் திருஷாக்கியன கர்மண வர்ஜிதம். ഇവിടെ മുമ്പ് പറഞ്ഞല്ലോ അഗ്നിഹോത്രത്തിനോട് കൂടി അനുഷ്ഠിക്കേണ്ടതാണ് ദർശപൂർണ മാസയാഗം. ആ ദർശപൂർണ മാസയാഗത്തിലാണ് ഇവിടെ പറഞ്ഞ ആവാപസ്ഥാനത്ത് ആഹൂതി സമർപ്പിക്കണമെന്നും മറ്റും പറഞ്ഞത്. അഗ്നിഹോത്രത്തോടൊപ്പം ചെയ്യേണ്ട കാര്യമാണ്. അഗ്നിഹോത്രം തന്നെ വളരെ ബുദ്ധിമുട്ടായ കാര്യം. അതിനോടൊപ്പം ഇതും വേണം, ദർശാഖ്യന കർമ്മണ വർജിതം. അപ്പൊ അഗ്നിഹോത്രത്തോടൊപ്പം ദർശകർമ്മവും ചെയ്യണം, ദർശപൂർണമാസ കർമ്മങ്ങൾ ചെയ്യണം. ദർശമൊന്നും പൂർണമൊന്നും പേരുള്ള കർമ്മങ്ങൾ ചെയ്യണം. അതില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് ദോഷമാണ്. അതാർക്ക് ചെയ്യാൻ കഴിയും? അഗ്നിഹോത്രനോ അവശ്യ കർത്തവ്യത്വ ദർശ. അഗ്നിഹോത്രി ദർശയാഗവും അവശ്യം ചെയ്യണം. അതിന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആവാപസ്ഥാനത്ത് ആഹൂതി സമർപ്പിക്കണം. അഗ്നിഹോത്ര സംബന്ധി അഗ്നിഹോത്ര വിശേഷണം ഇവ ഭോതി. ഇത് അഗ്നിഹോത്രത്തോട് ബന്ധപ്പെട്ടതാണ് ദർശയാഗം. തത് അക്രിയമാണ്, അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ദോഷമാണ്. തഥ ആ പൗർണമാസം ഇത്യാദിഷ്വപ്പി അഗ്നിഹോത്ര വിശേഷണത്വം ദൃഷ്ടം. ബാക്കി വരുന്നിടത്തും മനസ്സിലാക്കണം, ഇതെല്ലാം അഗ്നിഹോത്രത്തോടൊപ്പം അനുഷ്ഠിക്കേണ്ടതാണ്. ഇത് അഗ്നിഹോത്രത്തിന്റെ അംഗങ്ങൾ പോലെയാണ്. വാസ്തവത്തിൽ അഗ്നിഹോത്ര അംഗമല്ല വൈദികന്മാരുടെ മീമാംസ അനുസരിച്ച്. പക്ഷെ അഗ്നിഹോത്രം അനുഷ്ഠിക്കുന്നിടത്ത് ദർശയാഗം പൂർണമാസം എല്ലാം ചെയ്യുന്നു. അഗ്നിഹോത്ര അംഗത്വസ്യ അവിശിഷ്ടത്വ ആ പൂർണമാസം പൂർണമാസ കർമ്മ വർജിതം. അതുപോലെ അഗ്നിഹോത്രത്തിനോടൊപ്പം അനുഷ്ഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അതിന് അംഗം എന്ന് പറയുന്നത്. പൂർണമാസയാഗം അതോടൊപ്പം ചെയ്യണം. ആ ചാതുർമാസ്യ എന്ന് പറയുന്ന കർമ്മം അത് ഇതോടൊപ്പം ചെയ്യേണ്ടതാണ്. അനാഗ്രയണം ശരദാദി കർത്തവ്യം, ശരദാദി കാലത്ത് ചെയ്യേണ്ട കർത്തവ്യം, നൂതന അന്നം കൊണ്ട് ചെയ്യേണ്ടതെന്ന് പറയും കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ. ആഗ്രയണം തച്ഛന ക്രിയത യസ്യ, അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ. തഥാ അതിഥി വർജിതം അതിഥിപൂജനവും വേണം. അങ്ങനെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ ദ്രവ്യവ്യയം ആവശ്യമാണെന്ന് വെച്ചാൽ പണച്ചെലവുള്ള കാര്യമാണ്. ആ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കണം. അതോടൊപ്പം അതിഥി പൂജനവും ചെയ്യണം. ഇതിനൊക്കെ സമ്പത്ത് എവിടെയാണ്? ഈ കർമ്മങ്ങളൊക്കെ അന്ന് യാചിച്ചാണ് ചെയ്യുന്നത്. ബ്രാഹ്മണര് ക്ഷത്രിയന്മാരായ രാജാക്കന്മാരുടെ അടുത്ത് നിന്ന് യാചിച്ച് ആ സമ്പത്ത് കൊണ്ടുവന്നായി കർമ്മങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് ഇത്രയും കർമ്മങ്ങൾ ചെയ്യണം. അഹനി അഹനി അക്രിയമാണം, ഇതെന്നും ചെയ്യണം. അല്ലെങ്കിൽ ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. യസ്യ സ്വയം സമ്യക് അഗ്നിഹോത്ര കാലെ അഹുതം, ഇതെല്ലാം നല്ലവണ്ണം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അഹുതം അദർശാധിപ വൈശ്വദേവം, അതുപോലെ തന്നെ വിശ്വദേവന്മാർക്ക് വേണ്ടിയുള്ള ബലി വൈശ്വദേവ ബലി വൈശ്വദേവ കർമ്മ വർജിതം, അത് ചെയ്യാതിരിക്കുക. പോയി മാനമൊപ്പി അവിധനാഹുതം. ഇനി ചെയ്തു കഴിഞ്ഞാൽ തന്നെ വിധിപ്രകാരം ചെയ്തില്ലെങ്കിൽ അവിധനാഹുതം യഥാഹുതം ഇത്യേകത്. വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മളിന്ന് നടത്തുന്ന ഹോമം മറ്റും വൈദികമല്ല, അതൊക്കെ പൗരാണികമായ കർമ്മങ്ങളാണ്. അതിനതിൻ്റെതായ വിധികളാണ്, താന്ത്രിക കർമ്മങ്ങളുടെയും മറ്റും ഭാഗമാണ്. വൈദിക കർമ്മങ്ങൾ അങ്ങനെയല്ല, അത് വിധിപ്രകാരം തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ദോഷഫലമേ ഉണ്ടാകത്തുള്ളൂ. അതിന് ദോഷഫലമുള്ള കർമ്മങ്ങളെ എന്തിന് ചെയ്യാൻ, പൂർണ്ണമായും ചെയ്യാൻ കഴിയാതെ ചെയ്ത് ദോഷത്തെ എന്തിന് ഉണ്ടാക്കണം? ഏവം ദുസ്സമ്പാദിതം അസമ്പാദിതം അഗ്നിഹോത്രാദി ഉപലക്ഷിതം കർമ്മ കിം കരോതി തിച്ചതേ. ഈ വൈദികമായ കർമ്മങ്ങൾ അസമ്പാദിതം എന്ന് വെച്ചാൽ നല്ലവണ്ണം ചെയ്യാതിരിക്കുക. അതെന്ത് ചെയ്യുന്നു? അതിന്റെ ഫലം എന്താണോ? ആ സപ്തമാണ് സപ്തമ സഹിതാന്തസ്യ കർത്തുഹു ലോകാൻ ഹിനസ്തി. ആ സപ്തമാൻ ഏഴ് ലോകങ്ങളെ നശിപ്പിക്കുന്നു. ഹിനസ്തി ആയാസമാത്ര ഫലത്വ ഹിനസ്തീവ നശിപ്പിക്കുന്നത് പോലെയാണ്. ലോകത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആയാസം മാത്ര ഫലം, കേവലം യത്നം മാത്രം. മോശമായി ചെയ്താലും അതിന് യത്നം ആവശ്യമാണ്, പ്രയത്നം മാത്രം, മിച്ചം വേറെ ഫലമൊന്നുമില്ല. സമ്യക് പ്രിയമാണേഷു ഹി കർമ്മസു കർമ്മ കരണാം അനുരൂപേണ ഭൂരാദയ സത്യന്താ സപ്തലോ കാ ഫലം പ്രാപ്യന്തെ പറയുന്നു. കർമ്മങ്ങൾ സമ്യക് പ്രിയമാണേഷു വിധിപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കർമ്മപരിണാമത്തിനനുസരിച്ച് എന്ന് വെച്ചാൽ കർമ്മത്തിന്റെ അപൂർണതയ്ക്കനുസരിച്ച് ഫലം ഉണ്ടാകത്തുള്ളൂ. എന്ത് ഫലം പറഞ്ഞിരിക്കുന്നത്? സപ്തലോകങ്ങൾ ഭൂരാദേഹ സത്യന്ത ഭൂ തുടങ്ങി സത്യലോകം വരെയുള്ള സപ്തലോകങ്ങൾ പ്രാപിക്കുന്നു. അതാണ് ഫലമായി പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മലോകം വരെയുള്ള ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ ഫലങ്ങളൊന്നും ലഭിക്കാതെ പോകും. അതാണ് മുഖ്യഫലങ്ങൾ. ഇവിടെ ലഭിക്കുന്ന ഫലങ്ങൾ തുച്ഛമാണ്. മുഖ്യഫലം അതാണ് ഈ കർമ്മങ്ങൾക്കല്ല. പക്ഷെ ആ ഫലങ്ങൾ ലഭിക്കാതെ പോകുന്നു. എന്നിട്ടും ഇന്നത്തെ കാലത്തും ആൾക്കാർ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഫലം കിട്ടുന്നു എന്ന് പ്രചരണം കൊടുക്കുന്നുണ്ട്. അത് സംഭവിക്കാൻ വഴിയില്ല. കാരണം ഈ കർമ്മങ്ങൾ സമ്യക്രിയമാണ് യേശു പറഞ്ഞത്. ശരിയായ രീതിയിൽ ചെയ്യണം. ദുസ്സമ്പാദിതം ആ കാലഘട്ടത്തിൽ തന്നെ ദുസ്സമ്പാദിതമാണ്. അങ്ങനെയിരിക്കുന്ന കർമ്മങ്ങൾ ഇന്നെങ്ങനെയാ ചെയ്യുന്നത് ശരിയായിട്ട്? ജ്യോതിഷ്ടോമാദികളും എന്നാലും മനുഷ്യൻ ചെയ്തിട്ട് ഫലമുണ്ടെന്ന് പറയുന്നു. അത് വരാൻ വഴിയില്ല. മാത്രമല്ല അവന് ഫലം നഷ്ടപ്പെടുകയും ചെയ്യും. തേ ലോകാഹ ഏവം ഭൂത അന അഗ്നിഹോത്രാദി കർമ്മണ അപ്രാപ്യത്വ ഹിംസ്യന്തേ ഇവ ആയാസമാത്രം അഭ്യവിചാരി ഏതോ ഹിനസ്ഥിതിച്ചതേ. ഹിംസ്യന്തേ ചെയ്യുന്നവനെ ഹനിക്കുന്നു ഈ കർമ്മങ്ങൾ. തേലോകായും ഭൂതാഗ്നിഹോത്രാദി കർമ്മണാതു അപ്രാപ്യത്വ ഫലം പ്രാപിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഹിംസ്യന്തേവ അവനെ കൊല്ലുന്നതിന് സമമാണ് എന്ന് വെച്ചാൽ ആയാസം മാത്രം അവ്യവിചാരി പ്രയത്നം മാത്രമുണ്ട്. തീ കൊള്ളുക എന്നുള്ള ഒരു ഫലം മാത്രമുണ്ട്. അതിനുവേണ്ടി ഈ സാധനങ്ങളെല്ലാം സംഭരിക്കുക, ഒരുപാട് പ്രയത്നം ചെയ്യുക, ഇത് മാത്രം. അതുകൊണ്ടാണ് ഹിനസ്തി അവനെ കൊല്ലുന്നു എന്ന് പറയുന്നത്. കർമ്മം ചെയ്താലും മരിക്കുന്ന കാണുന്നില്ലല്ലോ, മരിക്കണ്ട. പക്ഷെ അവന് ലാഭം എന്താണ്? അവന്റെ പ്രയത്നം എന്നർത്ഥം. പിന്നെ മാത്രമല്ല പിണ്ഡദാനാദി അനുഗ്രഹീണവ സംബദ്ധ്യമാന പിതൃ പിതാമഹ പ്രപിതാമഹ പുത്ര പൗത്ര പ്രപൗത്രാഹ സ്വാത്മോപകാരാഹ സപ്തലോക ഉക്തപ്രകാരേണ അഗ്നിഹോത്രാദിനാ ന ഭവന്തി ഇത് ഹിംസന്റെ ടീച്ചറി. ഈ ലോകങ്ങളെ പ്രാപിക്കില്ല എന്ന് മാത്രമല്ല, എന്താണോ പിണ്ഡദാനത്തെ അനുഗ്രഹീണ സംബന്ധം, ഈ കർമ്മം ചെയ്യുന്നവനെ അനുഗ്രഹിക്കേണ്ടവൻ ആരൊക്കെയാണ്? പിതാവ്, പിതാമഹൻ, അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അങ്ങനെ മൂന്നു. പിന്നെ താൻ. അവരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നില്ല, തനിക്ക് ശേഷം പുത്രൻ, പുത്രന്റെ പുത്രൻ, അവന്റെ പുത്രൻ, അങ്ങനെ മൂന്ന്. അപ്പൊ തന്നിൽ നിന്ന് പിന്നിലോട്ട് മൂന്ന്, തനിക്ക് ശേഷം വരുന്ന മൂന്ന്, ആറ്, താൻ കൂടെ ചേർത്ത് ഏഴ്. സപ്തലോകങ്ങൾ ഏഴുപേർക്ക് നാശമാണ്, നഷ്ടമാണെന്നത്. പിതാവ് എന്നോട്ട് മേലോട്ടുള്ളവർ അവരിപ്പോ ജീവിച്ചിരിപ്പില്ല, പക്ഷെ അവരുടെ അനുഗ്രഹം വേണ്ടതാണ്, അത് നഷ്ടമാകുന്നു. കർമ്മങ്ങൾ വിധിപ്രകാരം ചെയ്യാത്തതുകൊണ്ട്, അതുകൊണ്ട് പിണ്ഡദാനവും മറ്റും ശരിയായ രീതിയിൽ നിർവഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ അനുഗ്രഹം പ്രാപ്തമാകുന്നില്ല, അങ്ങനെ നശിക്കുന്നു. പിന്നെ തനിക്കെന്താണ്, പുത്രൻ, പൗത്രൻ, പ്രഭു തുടങ്ങിയ സന്തതി പരമ്പര തനിക്ക് നഷ്ടമാകുന്നു. കർമ്മങ്ങളുടെ ദോഷം കൊണ്ട് പുത്രപൗത്രാദികളിലും ദോഷം വരുന്നു. അപ്പോൾ അവരും നശിക്കുന്നു. ചിലപ്പോൾ പുത്രന്മാരുണ്ടാകാതിരിക്കുകയാകാം, ഉണ്ടാൽ തന്നെ അവർ ദുരാചാരികളാകാം, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരാകാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് തനിക്ക് പിണ്ടദാനം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാതെ വരാം മരണശേഷം. അപ്പം ആ രീതിയിലും നശിക്കുന്നു. അങ്ങനെ സ്വാത്മ ഉപകാരാഹ സപ്തലോക ഉക്തപ്രകാരേണ അഗ്നിഹോത്ര അതിന ന ഭവന്തി. അപ്പൊ ഏത് തരത്തിലായാലും ശരി, തനിക്ക് ഉപകാരപ്പെടേണ്ടതായ സന്തതി പരമ്പരകൾ, അല്ലെങ്കിൽ പൂർവികന്മാര്, അല്ലെങ്കിൽ സപ്തലോകങ്ങൾ, ഇതെല്ലാം നഷ്ടമാകുന്നു. ഉക്തപ്രകാരേണ അഗ്നിഹോത്ര അതിന, ഈ മുമ്പ് പറഞ്ഞ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ കൊണ്ട് അത് ശരിയായ രീതിയിൽ അനുഷ്ഠിക്കാത്തതുകൊണ്ട് ന ഭവന്തി, നഷ്ടപ്പെടുന്നു. ഹിംസ്യന്തിന്തി. അതുകൊണ്ട് വൈദികമായ കർമ്മങ്ങൾ വിധിപ്രകാരം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ചെയ്യാതിരിക്കുക. നമ്മളിന്ന് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അത് വൈദികമല്ല, അതിനതിൻ്റെതായ വിധിയെ പ്രാപിക്കും. ഏത് കർമ്മമായാലും ശരി, ആ കർമ്മങ്ങൾ എന്താണോ വിധി, ആ വിധി അനുസരിച്ച് ചെയ്യുക. വിധിയെ ഉല്ലംഘിച്ചുകൊണ്ട് ഒരുവൻ ഫലത്തെ ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്ന ഒരുവൻ കർമ്മം ചെയ്യരുത്. അത് വൈദികമായാലും ശരി, സ്മാർത്ഥം സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളതായാലും ശരി, താന്ത്രികമായാലും ശരി, ഏതായാലും ശരി, കർമ്മങ്ങൾക്കൊരു ഫലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ കിട്ടണമെങ്കിൽ അതിൽ പറഞ്ഞ വിധിയെ പാലിച്ച് തന്നെ ചെയ്യണം. കർമ്മഫലത്തെ അർത്ഥിക്കുന്നു. അല്ലാത്തവരെ ആ കർമ്മം ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ച് വിശേഷിച്ചു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വൈദിക കർമ്മങ്ങൾ ശരിയായ രീതി ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് വൈദിക കർമ്മങ്ങൾ പ്രകാരം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് സ്മൃതികളിലും മറ്റും കർമ്മങ്ങൾ പരിഷ്കരിച്ച് ഇന്നത്തെ രീതിയിലുള്ള കർമ്മങ്ങളാക്കി മാറ്റിയത് ആചാര്യന്മാർ. കാരണം വൈദിക കർമ്മങ്ങൾ പ്രായോഗികമല്ല, അതുകൊണ്ട് സ്മാർത്ഥ കർമ്മങ്ങൾ വന്നു, താന്ത്രിക കർമ്മങ്ങളെല്ലാം വന്നത് അതിന് പരിവർത്തനം വന്നതുകൊണ്ടാണ്, മറ്റത് ചെയ്യാൻ അസാധ്യമായതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ വിധികളെല്ലാം ലഘൂകരിച്ച് ഇന്നത്തെ കാലത്തിന് യോജിച്ച രീതിയിൽ ആചാര്യന്മാർ കാലാകാലത്തിൽ ഇത്തരം അലൗകിക ഫലത്തെ കൊടുക്കുന്ന കർമ്മങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു, ഹോമങ്ങളും മറ്റും. അത് അതിൻ്റെ രീതിയിൽ ചെയ്യുക. അല്ല, വീണ്ടും വൈദിക ധർമ്മത്തെ പുനഃസ്ഥാപിക്കണം, അതുകൊണ്ട് ഇനി പഴയ കർമ്മങ്ങളെ അതുപോലെ അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് സാധ്യമായ കാര്യമല്ല. അതിനെ പരിഷ്കരിച്ച് കാലാനുസൃതമായി ആരെങ്കിലും നിർദ്ദേശിച്ചാൽ അത് ചെയ്യാം. അല്ലാതെ അത് അതേപടി അനുഷ്ഠിക്കണം, അതേ പേരിൽ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. അത് വിപരീത ഫലമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഭാഷകാരൻ പറഞ്ഞെന്താണ്, ഈ കർമ്മങ്ങൾ ഉപേക്ഷിക്കുക. ഒരു കാരണം അതും കൂടെയാണ്, ദുഷ്കരം, വിപത്താണ്, ഇതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ദോഷവശത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യസ്യാഗ്നിഹോത്രം ആദർശം അപൗർണമാസം അച്ചാതുർം മാസ്യം അനാഗ്രയണം അതിഥിവർജിതം ച അഹുതം വൈശ്വദേവം അവിധനാഹുതം ആ സപ്തമാന്തസ്യ ലോകാൻ ഹിനസ്തി. കാളി കരാളി ച മനോജവാച ശ്ലോഹിതയാജസുധൂമ്രവർണ സ്ഫുലിംഗിനി വിശ്വരുചീജദേവി നേലായ മാനായി സപ്തജിഹ്വാഹ. ഇവിടെ പറഞ്ഞു എന്താണോ, അവഹിനി അഗ്നിയിൽ ആദ്യത്തെ അർപ്പിക്കുന്നു, അത് ഫലം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് എങ്ങനെ, അഗ്നിയിൽ അർപ്പിക്കുന്ന ആദ്യഭാഗം എങ്ങനെയാണ് ഫലത്തിന് കാരണമായി തീരുന്നത്? ഇവിടെ യാജ്യത്തെ സ്വീകരിക്കുന്ന ആരാണ്? നമ്മൾ കാണുന്ന അതിൻ്റെ ആദ്യ ഭൗതികമായ രൂപമല്ല. കാരണം അഗ്നിയിൽ ആജ്യത്തെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് കത്തി ഭസ്മമാകും, അല്ലാതെ അവിടെ വേറൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ വൈദികന്മാർ പറയുന്നത് അങ്ങനെയല്ല, അവിടെ അത് അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഫലത്തെ ചെയ്യുന്നു എന്നാണ്. ഭൗതികമായി എന്തായാലും ഭരത്തി ചെയ്യാൻ വഴിയില്ല, കാരണം അത് ദഹിച്ചു പോകും, ഭസ്മമായി പോകും. അതവിടെ ഒരു ഭരത്തി ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. എങ്ങനെയാണ് അത് ഭരത്തെ കൊടുക്കുന്നു? അതും സംയുക്തമായി അനുഷ്ഠിക്കുകയാണ്. അത് പറഞ്ഞു സംയുക്തമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഹവിസിനെ സ്വീകരിക്കുന്നത് ഭൗതിക അഗ്നിയല്ല. അതാണ് ഇവിടെ പറയുന്നത് കാളി കരാളീച മനോജവാച സുരോഹിത സുധൂമ്രവർണ സ്ഫുലിംഗിനി വിശ്വരുചി ദേവി ലേലായമാനായി സപ്തജിഹ്വ. അഗ്നിക്ക് അഗ്നി ഇളകുന്നതാണെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ ആദ്യത്തെ അർപ്പിക്കേണ്ടത്, ആഹൂതിയെ സമർപ്പിക്കേണ്ടത് അഗ്നി ശരിക്കും ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അതാരത് സ്വീകരിക്കുന്നത്? നമ്മൾ കാണുന്ന ഭൗതികമായ അഗ്നിയല്ല. അഗ്നിയിൽ സപ്തജിഹ്വകളുണ്ട്. അതിന്റെ പേരാണ് ഈ പറയുന്നത് കാളി കരാളി മനോജവ സുലോഹിത സുധൂമ്രവർണ സ്ഫുലിംഗിനി വിശ്വരിചി എന്ന് പറയുന്ന സപ്തജിഹ്വകൾ. ഏഴ് നാക്കുകളുണ്ടെന്നർത്ഥം. അതെങ്ങനെയോ ഈ ഭൗതികമായ അഗ്നിയിൽ ഏഴ് നാക്കുകൾ വരുന്നത് അതിന്റെ ജ്വാലകളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. പക്ഷേ അതിനെങ്ങനെ ഏഴെന്ന് ക്ലിപ്തപ്പെടുത്തുന്നത് അഗ്നിക്ക് ഏഴ് ജ്വാല എന്നങ്ങനെ പറയാൻ പറ്റും? ഇനി ജ്വാലയാണെങ്കിൽ തന്നെ അതിനെങ്ങനെ ഈ വ്യത്യസ്തമായ നാമങ്ങൾ വരുന്നു? എന്റെ അടിസ്ഥാനത്തിൽ കാളി എന്ന് വെച്ചാൽ കറുത്തതെന്ന് പറയാം, സുലോഹിത ചുവപ്പ് നിറമുള്ളതെന്ന് പറയാം, സുധൂമ്രവർണ ധൂമ്രത്തിന്റെ വർണ്ണമുള്ളതെന്ന് പറയാം. അങ്ങനെ അർത്ഥം പറയാം. സ്ഫുലിംഗിനി സ്ഫുലിംഗങ്ങളുള്ളത് വിശ്വരുചി മനോജവ അതെല്ലാം അതിന്റെ വർണ്ണത്തെ അനുസരിച്ച് പറയാൻ പ്രയാസമാണ്. അതിന്റെ സ്വഭാവത്തെ അനുസരിച്ച് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ എന്നാലും എങ്ങനെ ഈ അഗ്നിയിൽ സപ്തജിഹ്വകളെ തിരിച്ചറിയാൻ കഴിയും? അവിടെ ഭൗതിക അഗ്നിയല്ല ഉദ്ദേശിക്കുന്നത്. എന്താണോ അതിന്റെ ആദ്യ ദൈവികമായ ഭാവം, അവിടെ അഗ്നി കേവലം പ്രതീകമാണ്. അഗ്നിക്കൊരു ആദ്യ ദൈവികമായ ഭാവമുണ്ട്, ദേവതാഭാവം. ആ ഭാവമാണ് ഈ ആദ്യത്തെ സ്വീകരിക്കുന്നത്. ആദ്യം എന്ന് പറയുന്നത് എന്താണ്? അവന്റെ സങ്കല്പമാണ്. അവന്റെ സങ്കല്പത്തോടുകൂടിയാണ് ആദ്യത്തെ അവിടെ പ്രക്ഷേപിക്കുന്നത്. ആ സങ്കല്പത്തെ സ്വീകരിക്കാൻ ആദി ദൈവിക ഭാവത്തിനെ സാധ്യമോ, സൂക്ഷ്മഭാവത്തിനെ സാധ്യമോ? അപ്പോൾ അതിൻ്റെ ആദി ദൈവിക ഭാവം ആ യജമാനന്റെ സങ്കല്പത്തെ അത് സ്വീകരിക്കുന്നു. അതിനനുസരിച്ച് അതാണ് അപൂർവം എന്ന് പറയും. അതിനനുസരിച്ച് അവന് ഫലത്തെ കൊടുക്കുന്നു, ഫലത്തെ അനുഭവിക്കുന്നതിനുള്ള യോഗ്യത അവനുണ്ടാക്കുന്നു. കാള്യാദ്യാഹ വിശ്വരുചന്ത ലേലായമാന അഗ്നേർ കവിരാഹൂതി ഗ്രസനാർത്ഥ യഥാ സപ്തജിഹ്വാഹ. കാളി തുടങ്ങി വിശ്വരിച്ച് ഇവരെ ഈ പറഞ്ഞിരിക്കുന്നത് ഇളകിക്കൊണ്ടിരിക്കുന്ന അഗ്നിയുടെ ആ ജിഹ്വകൾ അവിടെ നമ്മൾ കാണുന്നുണ്ടത്. പക്ഷെ നമ്മൾ കാണുന്ന അതിന്റെ ഭൗതികമായ രൂപത്തെ മാത്രം, അതിന്റെ ആ ദൈവിക ഭാവത്തെ കാണുന്നില്ല. ഋഷിക്ക് കാണാൻ കഴിഞ്ഞേക്ക് ആഹൂതി ഗ്രസനാർത്ഥ. ആ ആഹൂതിയെ വാസ്തവത്തിൽ ഗ്രസനം ചെയ്യുന്ന ഈ ജിഹ്വകളാണ് ദൈവിക ഭാവങ്ങളാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് വേദത്തിലെ എല്ലാ ശബ്ദങ്ങൾക്കും ഈ മൂന്നർത്ഥമുണ്ട്, ഭൗതികവും ആധ്യാത്മികവും അതിദൈവികവുമായിട്ട്. യഥാ സപ്ത ജിഹ്വാഹ, ഈ സപ്തജിഹ്വകളിലൂടെ അഗ്നിദേവൻ അതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ ജിഹ്വ ഇല്ലാത്ത അഗ്നിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ആര് സ്വീകരിക്കും? എങ്ങനെ ഫലമുണ്ടാകും? ഇപ്പം അഗ്നി ജ്വലിക്കണം, അഗ്നി ദേവൻ തന്നെ സ്വീകരിക്കണം, തൻ്റെ ജിഹ്വകൾ കൊണ്ട് തന്നെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാകത്തുള്ളൂ. അതാണ് വൈദിക കർമ്മത്തിൻ്റെ സവിശേഷത. ആ കർമ്മം, ഫലം, കർമ്മം ഇതെല്ലാം സംഭവിക്കുന്നത് ആദ്യ ദൈവികമോ ആധ്യാത്മികവുമായ തലത്തിലാണ്. ജീവനിൽ അവൻ്റെ ആധ്യാത്മിക തലത്തിലും സൂക്ഷ്മ തലത്തിലും പ്രകൃതിയിൽ അതിൻ്റെ ആദ്യ ദൈവിക തലത്തിലും ഇത് രണ്ടും കൂടി യോജിക്കുന്നതാണ് കർമ്മങ്ങൾ ഫലത്തെ കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ തീയിൽ നെയ്യെടുത്തു വെച്ചാൽ അത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. അത് ഭൗതിക തലമാണ്, ഭൗതിക തലത്തിലുള്ള പ്രവൃത്തിയാണ്. നെയ്യെടുത്ത് അർപ്പിക്കുക, അഗ്നിയിൽ അത് ദഹിക്കുക, ഇത് ഭൗതിക തരത്തിലുള്ള കർമ്മം. വൈദിക കർമ്മം സംഭവിക്കുന്നവിടെ ആധ്യാത്മികമായും ആദിദൈവികമായും. ആധ്യാത്മികമായി എന്ന് പറയുമ്പോൾ ചെയ്യുന്നവൻ, യജമാനൻ, ഇരട്ടിക്കുകൾ, അവരുടെ ആധ്യാത്മിക ഭാവത്തിൽ, സൂക്ഷ്മഭാവത്തിൽ, നിസ്തൂലമായ ശരീരത്തിൻ്റെ ഭാവത്തിലല്ല, സൂക്ഷ്മമായ മനസ്സിൻ്റെ, അന്ധകരണത്തിൻ്റെ എല്ലാം ഭാവങ്ങളിലാണ്. അതാണ് വൈദിക കർമ്മങ്ങളിൽ സങ്കല്പത്തിൽ പ്രാധാന്യം വരുന്നത്. ബാഹ്യമായ അനുഷ്ഠാനത്തിനേക്കാൾ പ്രാധാന്യം സങ്കല്പത്തിനാണ്. മന്ത്രം കൂടാതെ കർമ്മമുണ്ടല്ലോ. ബാഹ്യമായി കർമ്മങ്ങൾ ചെയ്യുന്നു, ശരീരം കൊണ്ടാണ് ചെയ്യുന്നു, കൈകൊണ്ട് അവിസർപ്പിക്കുന്നു തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ശരീരം കൊണ്ട് ചെയ്യുന്നു. അത് കേവലം അതിൻ്റെ ആദ്യ ഭൗതിക രൂപം. പക്ഷെ പ്രധാനമായി ഇവിടെ എന്താണ്, ഓരോ കർമ്മത്തിനും സങ്കല്പങ്ങൾ, മന്ത്രരൂപത്തിലുള്ള സങ്കല്പങ്ങൾ. ആ മന്ത്രരൂപത്തിലുള്ള സങ്കല്പങ്ങൾ ഇവിടെ നടക്കുന്നു. അത് ഭൗതികമല്ല, ശബ്ദം ഭൗതികമാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ വരുന്ന സങ്കല്പം ആധ്യാത്മികമാണ്. ചെയ്യുന്നവൻ്റെ ആന്തരിക ഭാവത്തിലാണത് സംഭവിക്കുന്നത്, ഇവൻ്റെ ശ്രദ്ധയിലാണത് സംഭവിക്കുന്നത്. അതാണ് സ്വർഗകാമോ, കാമനയുള്ളവൻ അത് ചെയ്യുക, ശ്രദ്ധയുള്ളവൻ അത് ചെയ്യുക എന്നാണ്. ആ ശ്രദ്ധ ഇവിടെ സംഭവിക്കുന്നു ആധ്യാത്മികമായി, ഭൗതികമായിട്ടുള്ള. ഇനി ഇതെവിടേക്കാണ് സമർപ്പിക്കുന്നത്? ഇന്ദ്രനെ ഉദ്ദേശിച്ച് അഗ്നിയിൽ സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റു ദേവതകളെ ഉദ്ദേശിച്ച്. ഇതെല്ലാം ഇവിടെ ആദിദൈവിക ഭാവം. അപ്പൊ ആധ്യാത്മികവും ആദിദൈവികവും തമ്മിൽ യോജിക്കുന്നു, അപ്പോൾ ഫലമുണ്ടാകും. ആദിദൈവിക രൂപത്തിൽ സ്വീകരിക്കുന്നതാണ് ഇവിടെ അഗ്നിക്ക്. അഗ്നി ദേവൻ ഏഴ് നാക്കുകളോടുകൂടി അത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദിദൈവ ഭാവം അതിനെ സ്വീകരിക്കുന്നു, ആധ്യാത്മിക ഭാവം അതിനെ സമർപ്പിക്കുന്നു. ഇത് ചേരുമ്പോൾ ഫലം ഇവിടെ ഉണ്ടാകുന്നു. അതും സൂക്ഷ്മമായി, ഇതെല്ലാം സൂക്ഷ്മത്തിൽ നടക്കുന്നു, ബാഹ്യമായി സ്ഥൂലത്തിലല്ല. ഇത് മനസ്സിലാക്കാതെ കർമ്മം ചെയ്താൽ അത് ഫലം ചെയ്യത്തില്ല. അതാണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം. പക്ഷെ ഇത് മനസ്സിലാക്കി കർമ്മം ചെയ്യുന്നതോ വളരെ ക്ലിഷ്ടമാണ്, ക്ലേശകരമാണ്, വിഘ്നങ്ങൾ പലതാണ്. കർമ്മത്തിൻ്റെ പൂർണ്ണത പ്രയാസമുള്ളതാണ്. അത് ഇതിലെല്ലാം ഉപരിയായി ഇത് യുഗധർമ്മവുമാണ്, ഒരു യുഗത്തിൻ്റെ ധർമ്മമാണ്. യുഗം മാറി, മാറുന്ന യുഗത്തിൽ അത് സാധ്യമല്ല. അതാണ് ഇവിടെ ശ്രുതി പറയുന്നത്. ശ്രുതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും എല്ലാ കാലത്തേക്കും വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല, അത് ഓരോ കാലത്തേക്കും വേണ്ടി പറഞ്ഞതാണ്. ഓരോ കാലത്തേക്കും ഓരോ ധർമ്മം. എന്തിന് വർണ്ണധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളും പോലും ഒരു കാലത്ത് അത് ആവശ്യമായി, അത് ആ കാലത്തിന് വേണ്ടി പറഞ്ഞതാണ്. കാലം മാറുമ്പോൾ ഇതെല്ലാം മാറുന്നു, ഇതിൻ്റെ സ്വഭാവങ്ങളെല്ലാം മാറുന്നു. ഇനി കർമ്മങ്ങളെല്ലാം വർണ്ണധർമ്മത്തെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. കർമ്മങ്ങളെല്ലാം ബ്രാഹ്മണരാണ് ചെയ്തത്, മുഖ്യമായി. മറ്റുള്ളവരും ചെയ്തിരുന്നു, പക്ഷെ പ്രധാനമായി ആ വർണ്ണധർമ്മങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യാനും ഇന്ന് സാധ്യമല്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഭാഷ്യകാരൻ പറഞ്ഞത് ഇതെല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. പക്ഷേ മനുഷ്യന് ഇത്തരം സംസ്കാരങ്ങളുണ്ട്, അവന് കർമ്മ സങ്കല്പങ്ങളുണ്ട്, കർമ്മഫലത്തിനുള്ള ഇച്ഛയുണ്ട്. അതുകൊണ്ട് ആ കർമ്മങ്ങളെ പരിഷ്കരിച്ച് പിന്നീട് ആചാര്യന്മാർ ലളിതമായ സ്മാർത്ഥ കർമ്മങ്ങളാക്കി മാറ്റി. ഏതായാലും വൈദിക കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്, അതിന് അധികാരമുള്ളവർ എന്നാണ് ഇവിടെ ശ്രുതിയും പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അപരാവിദ്യയെ ഇത്രയും വിശദമായി പറഞ്ഞിരിക്കുന്നത്.